ദുരാത്മാക്കളുടെ പ്രവർത്തന സംഘം. അദൃശ്യലോകവുമായുള്ള ദൃശ്യമായതിൻ്റെ ബന്ധം, ദൈവദൂതന്മാരുടെ ശുശ്രൂഷ, ദുരാത്മാക്കളുടെ പ്രവർത്തന സംഘം എന്നിവ തിരുവെഴുത്തുകളിൽ വളരെ വ്യക്തമായി വെളിവാക്കപ്പെട്ടിരിക്കുകയും മനുഷ്യചരിത്രത്തിൽ ഇതെല്ലാം കോർത്തിണക്കുകയും ചെയ്തിരിക്കുന്നു. ദുരാത്മാക്കളുടെ അസ്തിത്വത്തിലുള്ള അവിശ്വാസം വളർന്നു വരുന്നൊരു പ്രതിഭാസമാകുന്നു. അതേസമയം അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? എബ്രായർ 1:14 എന്ന് വിശുദ്ധ ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനേകർ മരിച്ചവരുടെ ആത്മാക്കളായി അംഗീകരിക്കുന്നു. നല്ലതും ചീത്തയുമായ ദൂതന്മാരുടെ നിലനിൽപ്പിനെക്കുറിച്ച് മാത്രമല്ല, ഇവ മരിച്ചുപോയ മനുഷ്യരുടെ പ്രേതാത്മാക്കളല്ല എന്നുള്ള അനിഷേധ്യമായ തെളിവിനെക്കുറിച്ചും തിരുവെഴുത്തുകൾ സവിസ്തരം പഠിപ്പിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവദൂതന്മാർ ഉണ്ടായിരുന്നു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ തന്നെ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ഇയ്യോബ് 38:16 മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ജീവവൃക്ഷത്തെ കാപ്പാനായി ദൂതന്മാരെ അയച്ചു. ഒരു മനുഷ്യജീവിയും മരിക്കുന്നതിന് മുമ്പായിരുന്നു ഇത് സംഭവിച്ചത്. മനുഷ്യരെക്കാൾ ഉന്നതമായ പ്രകൃതിയായിരുന്നു ദൂതന്മാർക്ക്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 8:5 സ്വർഗീയ ജീവികളുടെ എണ്ണത്തെക്കുറിച്ചും കൂടാതെ ശക്തി, മഹത്വം, ദൈവിക ഭരണകൂടത്തോടുള്ള അവരുടെ ബന്ധം, അതുപോലെ രക്ഷാപദ്ധതിയുമായി അവർക്കുള്ള ബന്ധത്തെക്കുറിച്ചും തിരുവെഴുത്തുകളിൽ കൂടെ നമ്മെ മുന്നറിയിച്ചിരിക്കുന്നു. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. വീണ്ടും പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, സിംഹാസനത്തിന് ചുറ്റും ദൂതഗണങ്ങളുടെ ഘോഷം ഞാൻ കേട്ടു. രാജാധിരാജാവിൻ്റെ തിരുമുമ്പിൽ അവർ സാദരം നിൽക്കുന്നു. ദൂതന്മാർ അതീവ ശക്തർ. ദൈവത്തിൻ്റെ ശുശ്രൂഷകരായ അവർ തൻ്റെ ഇംഗിതങ്ങൾ നിറവേറ്റുന്നു. തൻ്റെ പ്രവചനത്തിൻ്റെ ഘോഷം മുഴക്കുന്നവരത്രേ. സങ്കീർത്തനങ്ങൾ 103:19-21 വെളിപ്പാട് 5:11 10,000 10,000 1,000 1,000 സ്വർഗീയ ദൂതുവാഹകരെന്ന് ദാനിയൽ പ്രവാചകൻ അവലോകനം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു സംഖ്യഗണമെന്ന് ദൂതന്മാരെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. ദാനിയൽ 7:10 എബ്രായർ 12:22 ദൈവത്തിൻ്റെ സന്ദേശവാഹകരായ അവർ മിന്നൽ പിണർ പോലെ പ്രത്യക്ഷപ്പെടുന്നു. യഹസ്കേൽ 1:14 അവരുടെ മഹത്വം കണ്ണഞ്ചിപ്പിക്കുന്നത് പോലെയും അവരുടെ ഗമനം അതിശീഘ്രവുമാകുന്നു. രക്ഷകൻ്റെ കല്ലറയ്ക്കരികിൽ പ്രത്യക്ഷനായ ദൂതൻ്റെ മുഖം മിന്നൽ പോലെ ശോഭയേറിയതും അവൻ്റെ അങ്കി ഹിമം പോലെ ശുഭ്രവുമായിരുന്നു. അത് പാറാവുകാരനെ ഭ്രമിപ്പിക്കുകയും മൃതപ്രായരെ പോലെ ആക്കുകയും ചെയ്തു. മത്തായി 28:3-4 ധിക്കാരിയായ അശൂർ രാജാവായ സൻഹേരിബ് ദൈവത്തെ അധിക്ഷേപിക്കുകയും ദൈവദൂഷണം ജൽപ്പിക്കുകയും ഇസ്രായേലിനെ നശിപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. അശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവർ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. 2 രാജാക്കന്മാർ 19:35 2 ദിനവൃത്താന്തം 32:21 ദൈവമക്കൾക്കു വേണ്ടി കൃപാദൗത്യവുമായി ഐക്യപ്പെടുന്നവരാണ് ദൈവദൂതന്മാർ. അബ്രഹാമിന് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനവുമായി സൊദോമിൻ്റെ പടിവാതിൽക്കലേക്ക് അതിൻ്റെ ഭയാനകമായ നാശത്തിൽ നിന്നും നീതിമാനായ ലോത്തിനെ സംരക്ഷിക്കുന്നതിനായി ദൂതന്മാരെ അയച്ചു. മരുഭൂമിയിൽ തളർന്നവശനായി മരിപ്പാറായ ഏലിയാവിൻ്റെ അടുക്കിലേക്ക്, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട എലീശായുടെ അടുക്കിലേക്ക്, അഗ്നിയരഥങ്ങളോടെ അശ്വാരൂഢരായി ദൂതന്മാർ ആ ചെറിയ പട്ടണത്തിലേക്ക് കടന്നുവന്നു. ജാതീയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദൈവിക ജ്ഞാനം ആരായുന്ന വേളയിൽ സിംഹങ്ങൾക്കിരയാവുന്നതിനായി തള്ളപ്പെട്ട ദാനിയേലിൻ്റെ അടുക്കിലേക്ക്, മരണത്തിനായി വിധിക്കപ്പെട്ട് ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ കഴിയുന്ന പത്രോസിൻ്റെ അടുക്കിലേക്ക്, ഫിലിപ്പിയിലെ തടവുകാരുടെ അടുക്കിലേക്ക്, അർദ്ധരാത്രിയിൽ സമുദ്രമധ്യെ കൊടുങ്കാറ്റിലകപ്പെട്ട പൗലോസിൻ്റെയും കൂട്ടാളികളുടെയും അടുക്കിലേക്ക്, സുവിശേഷം സ്വീകരിക്കുന്നതിന് വേണ്ടി കൊർന്നല്യോസിൻ്റെ മനസ്സ് തുറക്കുന്നതിന് വേണ്ടി അപരിചിതരായ ജാതികളിൽ രക്ഷയുടെ സന്ദേശവുമായി പത്രോസിനെ അയക്കുന്നതിന് വേണ്ടി, ഇപ്രകാരമെല്ലാം ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി എല്ലാ കാലങ്ങളിലും വിശുദ്ധ ദൂതന്മാർ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കാവൽ ദൂതനെയും കർത്താവിൻ്റെ ഓരോ അനുഗാമികൾക്കുമായി നിയോഗിച്ചിരിക്കുന്നു. ഈ സ്വർഗീയ സംരക്ഷകൻ വിശുദ്ധന്മാരെ ദുഷ്ടന്റെ അധികാരത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതിന് സാത്താൻ യഹോവയോട് വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ഇയ്യോബ് 1:9-10 എന്ന് സാത്താൻ പ്രസ്താവിക്കുമ്പോൾ ഇക്കാര്യം അവൻ സ്വയം അംഗീകരിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളിൽ തൻ്റെ പ്രവർത്തന സംഘങ്ങളിലൂടെ ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പ്രകടമാക്കിയിട്ടുണ്ട്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സങ്കീർത്തനം 34:7. ദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് രക്ഷിതാവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Matthew 18:10-11. ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാർ സദാസമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നുണ്ട്. ഇപ്രകാരം കുത്സിത ശക്തിയും അന്ധകാരാധീശൻ്റെ തളരാത്ത ഉൾപ്പകയും നിറഞ്ഞ പൈശാചിക സേനയുമായുള്ള പോരാട്ടത്തിൽ ദൈവമക്കൾക്ക് സ്വർഗീയ ദൂതന്മാരുടെ നിലയ്ക്കാത്ത സംരക്ഷണത്തിൻ്റെ വാഗ്ദാനവും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാഗ്ദത്തം ഒരിക്കലും ആവശ്യം കൂടാതെ നൽകുന്നില്ല. കൃപയുടെയും സംരക്ഷണത്തിൻ്റെയും വാഗ്ദാനം ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതീവ ശക്തരായ പൈശാചിക സേനയെ നേരിടേണ്ടതിനായിട്ടാണ്. നിശ്ചയദാർഢ്യമുള്ളവരും ക്ഷണിക്കാത്തവരും കുത്സിതരുമായ അസംഖ്യം ദുരാത്മാക്കളുടെ ശക്തിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് അജ്ഞതയും അശ്രദ്ധയും ഒഴിവാക്കേണ്ടതാണ്. ദുരാത്മാക്കൾ ആരംഭത്തിൽ പാപരഹിതരായി സൃഷ്ടിക്കപ്പെട്ടവരും പ്രകൃതത്തിലും ശക്തിയിലും മഹത്വത്തിലും ഇന്ന് ദൈവത്തിൻ്റെ ദൂതവാഹകരായി പ്രവർത്തിക്കുന്ന വിശുദ്ധ ദൂതന്മാർക്ക് തുല്യരുമായിരുന്നു. എന്നാൽ പാപത്തിൽ വീഴ്ച ഭവിച്ചപ്പോൾ ദൈവത്തെ അനാദരിക്കുന്നതിനും മനുഷ്യരെ നിർമൂലമാക്കുന്നതിനും ഒന്നിച്ചൊരു സംഖ്യയായി മാറി. സാത്താനോടൊപ്പം അവൻ്റെ എതിർപ്പിൽ ഒന്നിച്ചു ചേർന്നും സ്വർഗത്തിൽ നിന്നും അവനോടൊത്ത് നിഷ്കാസിതരായും അവർ എല്ലാ കാലത്തും ദൈവിക അധികാരത്തോടും മറുത്തും മത്സരിച്ചും നിൽക്കുന്നതിൽ പങ്കാളികളായി. അവരുടെ കൂട്ടുകെട്ടിനെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ അവരുടെ ആസൂത്രണങ്ങളെയും അവരുടെ വൈദഗ്ധ്യങ്ങളെയും വിവേചനങ്ങളെയും മനുഷ്യരുടെ സ്വസ്ഥതയ്ക്കും സന്തോഷത്തിനുമെതിരായുള്ള അവരുടെ വൈരാഗ്യ സൂത്രണങ്ങളെയും കുറിച്ചും തിരുവെഴുത്തിൽ നമ്മെ അറിയിച്ചിരിക്കുന്നു. അവരുടെ നിലനിൽപ്പ്, പ്രവർത്തന സഖ്യത എന്നിവയെക്കുറിച്ചുള്ള ഭാഗികമായ പ്രസ്താവന പഴയ നിയമചരിത്രത്തിൽ നൽകുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ഈ ഭൂമുഖത്തായിരുന്ന കാലഘട്ടത്തിലായിരുന്നു പൈശാചിക ആത്മാക്കൾ അവരുടെ ശക്തി അതിൻ്റെ പരമകാഷ്ഠയിൽ വെളിപ്പെടുത്തിയത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ആസൂത്രണം ചെയ്ത പദ്ധതിയിൽ പ്രവേശിക്കുന്നതിന് ക്രിസ്തു വരികയും ഈ ലോകത്തെ നിയന്ത്രിക്കാനുള്ള അവൻ്റെ അധികാരത്തെ സാത്താൻ കർക്കശമായി അവകാശപ്പെടുകയും ചെയ്തു. പാലസ്തീൻ ദേശം ഒഴികെയുള്ള ഭൂമുഖത്തെ എല്ലാ ഭാഗങ്ങളിലും വിഗ്രഹാരാധന സുസ്ഥാപിക്കുന്നതിൽ അവൻ വിജയം കൈവരിച്ചു. പരീക്ഷകൻ്റെ സ്വാധീനത്തിന് കീഴടങ്ങാത്ത പ്രത്യേക നാട്ടിലേക്ക് സ്വർഗീയ ദീപ്തി ചൊരിയുന്നതിനായി ക്രിസ്തു വന്നു. ഇവിടെ രണ്ട് ഭിന്ന ശക്തികൾ തങ്ങളുടെ പരമോന്നതാധികാരം അവകാശപ്പെട്ടു. തന്നിലൂടെ സകലർക്കും പാപക്ഷമയും ദിവ്യസമാധാനവും കണ്ടെത്തുവാനായി യേശു തൻ്റെ സ്നേഹഭുജങ്ങൾ നീട്ടിക്കൊണ്ട് ക്ഷണിക്കുകയായിരുന്നു. അനിയന്ത്രിത അധികാരം തങ്ങൾക്ക് പ്രാപിപ്പാനായില്ലെന്ന് അന്ധകാര സേന കാണുകയും ക്രിസ്തുവിൻ്റെ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ അവരുടെ ഭരണം അതിവേഗം അവസാനിക്കുമെന്നും അവർ മനസ്സിലാക്കി. ബന്ധിക്കപ്പെട്ട സിംഹം പോലെ സാത്താൻ ക്രുദ്ധനാകുകയും മനുഷ്യരുടെ ശരീരത്തിലും ആത്മാവിലുമുള്ള അവൻ്റെ അധികാരത്തെ ധിക്കാരത്തോടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മനുഷ്യർ ദുർഭൂതങ്ങളാൽ അധിനിവേശിതരായിരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം പുതിയ നിയമത്തിൽ വളരെ സ്പഷ്ടമായി പ്രതിപാദിച്ചിരിക്കുന്നു. പ്രകൃതി കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗം മൂലമുള്ള കഷ്ടതയാലല്ല വ്യക്തികൾ ഇപ്രകാരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ കർത്താവിനുണ്ടായിരുന്നു. കൂടാതെ ദുരാത്മാക്കളുടെ വ്യക്തമായ സാമീപ്യത്തെയും സഖ്യതയും കുറിച്ച് താൻ ബോധവാനായിരുന്നു. അവരുടെ പെരുപ്പം, ശക്തി, പക എന്നിവ കൂടാതെ ക്രിസ്തുവിൻ്റെ അധികാരശക്തിയും കരുണയും വെളിപ്പെടുത്തുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ഗദരയിലെ പൈശാചിക ആക്രമണത്തിൽ നിന്നുള്ള വിടുതലിനെക്കുറിച്ചുള്ള രേഖകൾ തിരുവെഴുത്തിൽ നൽകിയിരിക്കുന്നത്. ഈ അധമന്മാരായ ഉന്മത്തന്മാർ എല്ലാ നിയന്ത്രണങ്ങളെയും നിന്ദിക്കുകയും ദുസ്സഹവേദനയാൽ പുളയുകയും ഉഗ്രത പൂണ്ട നിലവിളിയുടെ ശബ്ദത്താൽ അന്തരീക്ഷം മുഖരിതമാകുകയും സ്വയം തങ്ങൾക്ക് തന്നെ അവരെ അഭിമുഖീകരിക്കുന്നവരെ അപായപ്പെടുത്തുകയും ഹാനി വരുത്തുകയും ചെയ്തിരുന്നു. രക്തം വാർന്നൊഴുകുന്ന വികൃതമായ അവരുടെ ശരീരങ്ങളും കൂടാതെ കടിഞ്ഞാണില്ലാത്ത മനസ്സും അന്ധകാരത്തിൻ്റെ പ്രഭുവിന് ഹൃദ്യമായ ഒരു കാഴ്ചയായി സമർപ്പിക്കപ്പെട്ടു. പിശാചുക്കളാൽ നിയന്ത്രിക്കപ്പെട്ട പീഡിതരിൽ ഒരാൾ പ്രഖ്യാപിച്ചു, എന്റെ പേർ ലെഗ്യോൻ എന്നാകുന്നു, ഞങ്ങൾ അനേകരാകുന്നു. മർക്കോസ് 5:9. റോമൻ സൈന്യത്തിൽ 3000 മുതൽ 5000 വരെ യോദ്ധാക്കൾ ഉൾക്കൊള്ളുന്ന സംഖ്യയാണ് ലെഗ്യോൻ. സാത്താന്യ സൈന്യവും കൂട്ടം കൂട്ടമായിരിക്കുകയും ഒരു കൂട്ടത്തിൽ ഒരു ലെഗ്യോനിൽ കുറയാത്ത പൈശാചിക സേനാംഗങ്ങൾ അടങ്ങുകയും ചെയ്യുന്നു. രക്ഷിതാവിന്റെ പാദാരവൃന്ദങ്ങളിൽ വിനയത്തോടും സുബോധത്തോടും കീഴ്വഴക്കത്തോടും കൂടി ഇരിപ്പാൻ അവരെ അനുവദിച്ചുകൊണ്ട് യേശുവിൻ്റെ ആജ്ഞയിൽ ദുരാത്മാക്കൾ അവരുടെ ഇരകളെ വിട്ടകന്നു. കടലിൽ നിവദിക്കുന്നതിനായി പിശാചുക്കളെ ഒരുപറ്റം പന്നികളിൽ പ്രവേശിക്കാൻ അനുവദിച്ചു. ഗദര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു നൽകിയ ഈ അനുഗ്രഹങ്ങളെക്കാൾ മുൻതൂക്കം അവർക്കുണ്ടായ നഷ്ടമായിരുന്നു. ദിവ്യ സൗഖ്യദായകൻ അവിടം വിട്ടുപോകുവാൻ അപേക്ഷിച്ചു. സുരക്ഷിതത്വത്തിനു വേണ്ടി സാത്താൻ രൂപം നൽകിയതിൻ്റെ ഫലമായിരുന്നു ഇത്. അവരുടെ നഷ്ടത്തിൻ്റെ കുറ്റം യേശുവിൽ ആരോപിച്ചുകൊണ്ട് സാത്താൻ ജനങ്ങളുടെ സ്വാർത്ഥതയുണർത്തുകയും യേശുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ നിന്നും അവരെ തടയുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം മൂലകാരണത്തിന്മേൽ തന്നിലും തൻ്റെ സംഘത്തിന്മേലും കുറ്റം ആരോപിക്കേണ്ടതിന് പകരം നഷ്ടത്തിൻ്റെയും ദൗർഭാഗ്യത്തിൻ്റെയും കഷ്ടതയുടെയും കാരണം ക്രിസ്ത്യാനികളാണെന്ന് സാത്താൻ സദാ കുറ്റം ആരോപിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉദ്ദേശങ്ങളൊന്നും വിഫലമായില്ല. ലാഭേച്ഛയ്ക്കായി ഈ അശുദ്ധ മൃഗങ്ങളെ പെരുപ്പിക്കുന്ന യഹൂദന്മാർക്ക് ഒരു കർക്കശമായ താക്കീത് പോലെ താൻ ആ പന്നിക്കൂട്ടത്തെ നശിപ്പിക്കുന്നതിന് അശുദ്ധാത്മാക്കളെ അനുവദിച്ചു. പിശാചുക്കളെ ക്രിസ്തു നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കടലിൽ മുങ്ങുന്ന പന്നികളെ മാത്രമല്ല അതിൻ്റെ സൂക്ഷിപ്പുകാരുടെയും ഉടമസ്ഥരുടെയും പോലുമുള്ള പരിപാലനം കർത്താവിൻ്റെ അധികാരത്തിൽ നിന്ന് മാത്രമായിരുന്നു. അവരുടെ വിടുതലിനായി അവൻ കരുണയോടെ പ്രവർത്തിച്ചു. ഇതിനേക്കാൾ ഉപരി തൻ്റെ ശിഷ്യന്മാർ മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള സാത്താൻ്റെ നിഷ്ഠൂരാധികാരത്തിൻ്റെ ദൃക്സാക്ഷികളായി തീരുന്നതിന് ഈ സംഭവം നടക്കുവാൻ കർത്താവ് അനുവദിക്കുകയായിരുന്നു. അവൻ്റെ ചതിയാൽ വഞ്ചിതരായി തീരാനോ അടിമപ്പെട്ടു പോകാനോ ഇടവരാതിരിക്കുന്നതിന് തങ്ങൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന വൈരിയെക്കുറിച്ച് തൻ്റെ അനുഗാമികൾ ബോധവാന്മാരായിരിക്കണമെന്ന് രക്ഷിതാവ് ആഗ്രഹിച്ചു. സാത്താന്യ ബന്ധനങ്ങളെ അറുക്കുന്നതിനും അവൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുതൽ നേടുന്നതിനും തൻ്റെ ശക്തി ആ പ്രദേശത്തുള്ളവർ കൈവരിക്കണമെന്നുള്ളത് തൻ്റെ ഒരു അഭിലാഷമായിരുന്നു. യേശു സ്വയം അവിടെ നിന്നും കടന്നുപോയെങ്കിലും അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടവർ അവരുടെ ഗുണകാംക്ഷിയുടെ കരുണയെക്കുറിച്ച് ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നതിൽ നിലനിൽക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള മറ്റു പല സംഭവങ്ങളും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുറോഫോയിക്കക്കാരിയുടെ മകൾ പിശാചിനാൽ വളരെയേറെ പീഡിപ്പിക്കപ്പെടുകയും യേശുവിൻ്റെ ശക്തിയുള്ള വചനത്താൽ വിടുവിക്കപ്പെടുകയും ചെയ്തു. മർക്കോസ് 7:26-30. അന്ധനും ഊമനുമായി തീർന്ന പിശാജ് ബാധിച്ച ഒരുവൻ. മത്തായി 12:22. യുവാവിനെ തീയിലും വെള്ളത്തിലും ഇട്ടുകൊള്ളുവാൻ ഭാവിക്കുന്ന ദുരാത്മാവ്. മർക്കോസ് 9:17-27. അശുദ്ധാത്മാവ് ബാധിച്ച ഭ്രാന്തൻ. ലൂക്കോസ് 4:33-36. കഫർണഹൂമിലെ സിനഗോഗിൽ പ്രശാന്തമായ ശബദിനെ അലങ്കോലമാക്കിയ സംഭവം. എല്ലാവരും അനുകമ്പാപൂർണനായ രക്ഷിതാവിനാൽ സൗഖ്യമാക്കപ്പെട്ടു. മിക്കവാറും എല്ലാ സംഭവങ്ങളിലും ക്രിസ്തു പിശാചിനെ ബുദ്ധിമാനെന്ന് അഭിസംബോധന ചെയ്യുകയും അവൻ്റെ ഇരയെ ഇനിയും കൂടുതൽ ദാരുണമായി പീഡിപ്പിക്കാതെ വിട്ടുമാറുന്നതിന് വേണ്ടി അവനോട് കൽപ്പിക്കുകയും ചെയ്തു. കഫർണഹൂമിൽ തന്നെ ആരാധിക്കുന്നവർ തൻ്റെ അതുല്യശക്തി അവലോകനം ചെയ്തു. സകലരും അത്ഭുതപ്പെട്ടു. അവർ അന്യോന്യം എന്തൊരു വചനമാകുന്നു ഇത് എന്ന് പറഞ്ഞു. അധികാരത്തോടും ശക്തിയോടും അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറത്തു വരികയും ചെയ്യുന്നു. ലൂക്കോസ് 4:36. ആ ഭൂതബാധിതർ സാധാരണയായി മഹാകഷ്ടതയുടെ അനുഭവത്തിൽ നിന്നുള്ളവരുടെ പ്രതിനിധികളെ പോലെയായിരുന്നു. എങ്കിലും ഇതിൽ നിന്നും വിഭിന്നമായതും ഉണ്ടായിരുന്നു. അമാനുഷിക ശക്തി ആർജിക്കുന്നതിന് വേണ്ടി ചിലർ സാത്താന്യ സ്വാധീനം സ്വാഗതം ചെയ്തു. ഇവ ഒരിക്കലും ഭൂതങ്ങളുമായി വൈരുദ്ധമുണ്ടാക്കിയില്ല. ഈ കൂട്ടത്തിൽപ്പെട്ടവർ ഭാവി പ്രവചനാത്മാവിനെ പ്രാപിച്ചവരായ സൈമൺ മാഗസ്, ക്ഷുദ്രക്കാരനായ എലിമാസ്, ഫിലിപ്പയിൽ വെച്ച് പൗലോസിനെയും ശീലാസിനെയും അനുഗമിച്ച കന്യക എന്നിവരായിരുന്നു. പൈശാചിക സംഘത്തിൻ്റെയും ആത്മാക്കളുടെയും നിലനിൽപ്പിനെ ത്യജിക്കുകയും തിരുവെഴുത്തുകളുടെ സാക്ഷ്യം നേരിട്ടും വിപുലമായും ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്നവർ പൈശാചിക ആത്മാവിൻ്റെ സ്വാധീനത്താൽ വലിയ ആപത്തിലായിരിക്കുന്നു. നാം അവരുടെ കൗശലത്തിൽ അജ്ഞരായിരിക്കുന്നിടത്തോളം മിക്കവാറും അവർക്ക് അപ്രാപ്യമായ നേട്ടമുണ്ട്. ഒരുപക്ഷേ അവർ അവരുടെ സ്വന്തം ജ്ഞാനത്തെ പിന്തുടരുമ്പോൾ പോലും അനേകരും അവരുടെ അഭിപ്രായത്തിന് ശ്രദ്ധ കൊടുക്കും. ഇതുകൊണ്ടാകുന്നു കാലാന്ത്യത്തോട് നാം സമീപിക്കുന്നത് കൊണ്ട് സാത്താൻ അത്യന്തം ശക്തിയോടെ വഞ്ചിക്കുന്നതിനും നശിപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്നത്. എല്ലായിടത്തും അവൻ്റെ അസ്തിത്വം ഇല്ലെന്നുള്ള വിശ്വാസം അവൻ പരത്തുന്നു. അതുകൊണ്ടാകുന്നു തന്നെ തന്നെയും തൻ്റെ പ്രവർത്തന ശൈലിയെയും മൂടിവെക്കുന്നത്. അവൻ്റെ പദ്ധതിയാക്കിയത്. നാം അവൻ്റെ വഞ്ചനകളുമായി ബന്ധപ്പെടേണ്ടി വരുന്നതിനേക്കാൾ അധികമായി ആ മഹാവഞ്ചകൻ ഭയപ്പെടുന്ന മറ്റു യാതൊന്നും തന്നെയില്ല. അവൻ്റെ യഥാർത്ഥ സ്വഭാവവും ഉദ്ദേശവും വളരെ ഭംഗിയായി മറയ്ക്കുന്നതിന് നിന്ദയുടെയും അപവകാശത്തിൻ്റെയും രൂക്ഷമായ വികാരത്തിൻ്റെ പ്രതിനിധിയായി അവൻ രൂപം കൊള്ളുന്നു. വികൃത രൂപത്തോടുകൂടി മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും രൂപസങ്കലനത്തോടുകൂടി ഭീഭത്സകമോ പരിഹാസ്യമോ ആയ ഒരു വസ്തുവായി വേഷം പോകുന്നതിൽ അവൻ അതീവ സന്തുഷ്ടനാണ്. സ്വയം തങ്ങൾ ബുദ്ധിമാന്മാരെന്നും അറിവുള്ളവരെന്നും ചിന്തിക്കുന്നവരുടെ കേളിരംഗങ്ങളിൽ തൻ്റെ പേര് ഉപയോഗിച്ച് കേൾക്കുന്നതിൽ അവൻ സന്തോഷിക്കുന്നു. അവൻ സ്വയം തൻ്റെ തികവുറ്റ പാടവത്തോടുകൂടെ മൂടുപടം അണിഞ്ഞതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സത്വം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് വ്യാപകമായി ചോദിക്കുന്നു. അവൻ്റെ ജയത്തിൻ്റെ ഒരു തെളിവെന്തെന്നാൽ തിരുവെഴുത്തിലെ പ്രകടമായ സാക്ഷ്യങ്ങൾക്ക് വ്യാജതത്വങ്ങൾ നൽകുകയും ആത്മീയ ലോകം അവ ഹൃദ്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാത്താൻ അവൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അബോധാവസ്ഥയിൽ കഴിയുന്നവരുടെ മനസ്സുകളെ നിയന്ത്രിപ്പാൻ തികച്ചും ഒരുങ്ങുന്നത്. അവൻ്റെ ദുഷിച്ച പ്രവർത്തനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നൽകുന്നു. അവൻ്റെ നിഗൂഢ സേനകളെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ഇപ്രകാരം അവൻ്റെ ആക്രമണത്തെ ചെറുക്കുവാൻ അവൻ നമ്മെ നിയോഗിക്കുന്നു. സാത്താൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും ഊർജ്ജസ്വലതയും ഉൾപ്പകയും ഒരുപക്ഷെ നമുക്ക് കേവലം ആപൽ സൂചന നൽകിയേക്കാം. അപ്രകാരം അതുണ്ടായില്ലെങ്കിലും വിടുതലും സങ്കേതവും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ അത്യുന്നത ശക്തിയിൽ നമുക്ക് കണ്ടെത്താനാകുന്നതാണ്. ദുഷ്ട മനുഷ്യരിൽ നിന്ന് നമ്മുടെ ജീവനെയും നമ്മുടെ വസ്തുവകകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം വളരെ കരുതലോടുകൂടെ നമ്മുടെ വീടുകൾ പൂട്ടി ഭദ്രമാക്കും. എന്നാൽ നമ്മെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക സേനകളെക്കുറിച്ച് വളരെ അപൂർവമായാണ് നാം ചിന്തിക്കുന്നത്. അനുവദനീയമെങ്കിൽ അവർക്ക് നമ്മുടെ മനസ്സുകളെ വ്യതിചലിപ്പിക്കാനും നമ്മുടെ ശരീരങ്ങളെ അതിദാരുണമായി വേദനിപ്പിക്കാനും താറുമാറാക്കാനും നമ്മുടെ ജീവിതങ്ങളെയും സമ്പാദ്യങ്ങളെയും ശിഥിലമാക്കാനുമാകും. കഷ്ടതയിലും നാശത്തിലും മാത്രമാണ് അവരുടെ ആനന്ദം. അശുദ്ധാത്മാക്കളിന്മേലുള്ള അധികാരം ദൈവം അവർക്ക് നൽകുന്നതുവരെ സാത്താന്യ പരീക്ഷകൾക്ക് കീഴ്പ്പെടുകയും ദൈവിക നടത്തിപ്പുകളെ എതിർക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥ ഭയാനകമായിരിക്കും. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എക്കാലത്തും അവൻ്റെ കരുതലിൻ കീഴിലായിരിക്കും. അവരുടെ സംരക്ഷണത്തിനായി അതുല്യശക്തരായ ദൂതന്മാരെ സ്വർഗത്തിൽ നിന്നും അയക്കുന്നതായിരിക്കും. ദൈവം തൻ്റെ ജനത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന സങ്കേതത്തെ തകർക്കുവാൻ ദുഷ്ടനായവന് സാധ്യമല്ല.